greet you all in the name of Jesus Christ. I know you had a blessed time in the various sessions.
Vivida samayangalayi ningalku anugrahikkappetta oru samayamayirunnu njan manasilakkunnu.
I believe God has been speaking to you about various aspects of life.
Jeevithinte vyathyastha meghalakale kurichu devu ningalodu samsarikkukayirunnu njan vishwasikkunnu.
In the last two sessions I talked about choices.
അവസാന രണ്ട് സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് സംസാരിച്ചത്.
The first choice is choosing God and Christ.
ആദ്യത്തെ തിരഞ്ഞെടുപ്പ് യേശുവിനെ കർത്താവായി തിരഞ്ഞെടുക്കുന്നതാണ്.
And the second one is a series of other small choices because of the first choice.
രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിനെ ഞാൻ എടുത്തു കാരണം തുടർമാനമായ അനേക കാര്യങ്ങളിലുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്.
We are all sure about the first choice.
നമ്മളെല്ലാവരും ആദ്യത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉറപ്പുള്ളവരാണ്.
But when it comes to the remaining choices, our first choice is not very clear.
നമ്മൾ തുടർമാനമായിട്ടുള്ള മറ്റു പല തിരഞ്ഞെടുപ്പുകളിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഉറപ്പല്ലാതായിരിക്കുന്നു.
That subject is not over.
അത് തീർന്നിട്ടില്ല.
You are going to face it every day.
നിങ്ങളെ തുടർമാനമായ എല്ലാ ദിവസങ്ങളിലും നേരിടേണ്ടതാണ്.
So whenever you are at the crossroads, remember who called you.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രോസ് റോഡുകളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളെ ആരാണ് വിളിച്ചിരിക്കുന്നത് എന്ന്.
The young man and young woman, you have started a journey.
നിങ്ങൾ ഒരു യുവതിയും യുവാവുമായി നിങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്.
You should know where you are going.
നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്.
If somebody asks you, where are you going in life, what answer will you give?
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ചിലർ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് നിങ്ങൾ കൊടുക്കുന്നത്?
If you are standing on the roadside to catch a bus.
നിങ്ങൾ ഒരു ബസ് പിടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ.
Somebody is asking you, where are you going?
ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ.
If you say, I am going for the first bus that comes.
ഇവിടെ വരുന്ന ആദ്യത്തെ ബസ്സിൽ കയറി ഞാൻ പോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ.
Or any bus.
Or വരുന്ന ഏതെങ്കിലും ബസ്സിൽ കയറി പോവും.
What will they think about you?
ആ കേൾക്കുന്ന വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച്?
What will you think about yourself?
നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ?
If you do not know where you are going.
നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്.
Your state is like that. Your condition is like
ningade condition engenaana.
How can you know where you are going?
Ningalku engane ariyan kadiyum ningal evideyekana povunnu ennu.
Two things are important.
Rendu karyangal pradhanyamulladana.
It depends upon where you began.
Ida ningal evide thodangirikkunu ennadine anusarichirikkunu.
Number 2, it depends upon who called you.
Randamatha karyam ningale aare vilichirikkunu ennadinte adisthanathil.
Praise the Lord.
Praise the Lord.
Coming to practical life.
നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ,
ഇഫ് യു ആർ അറ്റ് ദ റോഡ് സൈഡ് സ്റ്റാൻഡിംഗ് ടു ഗോ സംവെയർ,
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റോഡ് സൈഡിൽ എവിടേക്കെങ്കിലും പോവാൻ നിൽക്കുകയാണെങ്കിൽ,
ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു സ്റ്റാർട്ടഡ്, മേ ബി യുവർ ഹോം ഓർ ഹോസ്റ്റൽ.
ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച്,
യു വാണ്ട് ടു ടേക്ക് എ ജേർണി സച്ച് ദാറ്റ് യു ക്യാൻ കം ബാക്ക് ടു ദ സെയിം ഹോം ഓർ ഹോസ്റ്റൽ അറ്റ് ദി അപ്പോയിന്റഡ് ടൈം.
ആ നിങ്ങൾക്ക് ആ പോയിന്റ് ആയിരിക്കുന്ന ആ സമയങ്ങളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഹോസ്റ്റലിലേക്ക് തിരികെ എത്താനായി.
ദാറ്റ് മീൻസ് യുവർ ജേർണി ഈസ് ഡിസൈഡഡ് ബൈ ദ പോയിന്റ് ഓഫ് സ്റ്റാർട്ടിംഗ്.
നിങ്ങളുടെ ആ തുടക്കത്തിൽ യാത്രയുടെ തുടക്കത്തിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് എവിടേക്ക് കടന്നു പോകണം എന്നുള്ളതിനെ കുറിച്ച്.
ദ പോയിന്റ് ഡിസൈഡ്സ് ദ പോയിന്റ് വേർ യു സ്റ്റാർട്ട് ഹാസ് എൻ ഇൻഫ്ലുവൻസ് അപ്പോൺ യുവർ ജേർണി.
നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ആ പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തണമെന്ന്
ഒരു ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇൻഫ്ലുവൻസ്.
അതിന് അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്.
ഓക്കെ. And who called you and where you are called also influence your journey.
Aare ningale vilichunu evideke ningal povunu ennalla karyathinum oru swadhinam undu ningalude jeevithil.
In the spiritual sense, both this is God.
Aathmeeya karyamayi bandhappettu nokkiyal idu rendum devumaanu cheyidirikkunnathu.
We started from God.
Idu devathil ninnaanu thodangirikkunnathu.
And we are going back to God.
Nammal devathinkilekkaanu madangi povunnathu.
Life is a kind of expression in between this.
Adina edayilulla oru expression aanu jeevitham ennu paranjal.
The golden rule.
അതിന്റെ സൗവർണ നിയമങ്ങൾ എന്ന് പറഞ്ഞു.
You live as though started from God.
നിങ്ങൾ ആ ദൈവത്തിൽ നിന്ന് തുടങ്ങിയ പോലെ തന്നെ.
And you live remembering that you need to get back to God.
നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തന്നെ തിരികെ വരണം എന്നുള്ളത്.
That gives you the right direction in the choices what you do.
അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ ശരിയായ തിരഞ്ഞെടുപ്പുകൾ ദിശയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ സഹായിക്കും.
Praise the Lord. this session I would brother what is your name
my name is Eldo Eldo
Eldo I am so happy about Eldo standing near me praise the Lord and I let us it will take a little more time because of the translation letter bear with it
idu korchu kude samay edukum translate cheyyan karanam pakshe ningal bear cheyya
I like young people like you coming and standing and you all should stand together Jesus sent disciples 2 by 2
യേശു ശിഷ്യന്മാർ രണ്ട് രണ്ടായി വേർതിരിച്ച് അയക്കുവാനിടയായി
യു സീ ദി എഫക്റ്റീവ്നെസ് ഓഫ് ടു പീപ്പിൾ സ്റ്റാൻഡിംഗ് ടുഗദർ
നമുക്ക് കാണാൻ സാധിക്കും രണ്ടുപേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ പ്രയോജനത്തിന്റെ കൂടുതൽ
ഓക്കെ സോ യു ബി അഡാപ്റ്റബിൾ യു ബി എ ഗിവർ ആൻഡ് യു ബി സ്പിരിച്വലി അഡ്ജസ്റ്റബിൾ ഓൾ ദീസ് ആർ കോൾസ്
നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും നമ്മൾ ദൈവത്തിന്റെ കോളിംഗിന് പർപ്പസിന് ഒത്തു നിലവാരത്തിൽ നിൽക്കുവാണ്ടായി തീരും
ഇൻ ദിസ് സെഷൻ ഫസ്റ്റ് ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് സം പ്രോബ്ലംസ് the young people and teenagers face
teenagersum yuvanakarum neridna chila prashnangale kurichu samsarikkuva njan aagrahikkana
and spiritually throw some light about it
adinte mel chila aatmiya velichangal pagaruvanayittu njan aagrahikkana
and then I want to speak a few spiritual thoughts from ephesians chapter 2
ephesians chapter 2 il nindu adine shesham chila aatmiya chindukal ningalodu panguvekkuva njan aagrahikkana
so first I would like to throw light upon some problems faced by teenagers and young people
yuvanakarum teenagersum face cheyna chila prashnangalude mel oru vilichum visuvan thakonu njan aagrahikkana
in fact it is you who should tell the problems so that we must be able to throw spiritual light from the bible
ningalana yatharthathil ningal face cheyenda porugunangale kurichu share cheyendathu angane aanengil njangalkku deviga vilichum aavashyathinu mel
pagarukku most of you are not opening up
എന്നാൽ നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും തുറന്ന് സംസാരിക്കുന്നില്ല
യു നോ വൈ യു ആർ നോട്ട് ഓപ്പണിംഗ് അപ്പ്
നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തത്
ഇറ്റ് ഈസ് ബിക്കോസ് ഇഫ് ഐ സേ സം കോമൺ പ്രോബ്ലം
ഞാൻ ചില കോമൺ ആയിട്ടുള്ള ഇഷ്യൂസുകൾ തുറന്ന് സംസാരിച്ചാൽ
പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഐ ഹാവ് ദ പ്രോബ്ലം
കേൾക്കുന്നവർ ചിന്തിക്കും ഇത് എന്റെ പ്രശ്നമാണ് ഞാൻ ചിന്തിക്കുന്നത്
ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ് മൈ സെൽഫ് ലൈക്ക് ദാറ്റ്
ഞാൻ എന്നെ തന്നെ അങ്ങനെ എക്സ്പോസ് ചെയ്യേണ്ടക്കോണ് ആഗ്രഹിക്കുന്നില്ല
ബട്ട് ഐ വാണ്ട് ടു ടെൽ യു
പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു
യു ഡോണ്ട് ഹൗ ടു ടെൽ അനദർ ഹ്യൂമൻ ബീയിങ് You don't have to tell another human being.
നിങ്ങളെ മറ്റൊരു ആ മനുഷ്യനോട് പറയേണ്ട ആവശ്യമില്ല.
But before God you need to open up.
നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ എന്നാൽ തുറന്നു മനസ്സുള്ളവർ.
And as a community you need to open up.
ഒരു ഒരു കൂട്ടം എന്ന നിലവാരത്തിൽ നിങ്ങൾ തുറന്ന ഹൃദയമുള്ളവരായിരിക്കണം.
As a community you must be able to highlight your needs spiritually.
ഒരു സമൂഹം എന്ന നിലവാരത്തിൽ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാവണം.
The importance is that when you bring forth your need you will own the solution
ningal ningade aavashyangal ningade prashnangalumayittu munnottu kadannu varumbol adinte solution valare vegam ningalku
livikkum you will claim the solution
ningal adinte solution claim cheyyanathakkunode ayathirum
wait a minute there is something important about it
oru nimisham ningal shradhikkiya chila karyangal important aayittundu
if you go to a general store or a super market
ningal oru super market like oru general store like poi kaniyal
you pick up something
ningal chila karyangal odane edukkum
or you ask for something
ningal chila pratheka sadhangal odane aavashyapadum
when you go out of the supermarket
ningal aa supermarket ninnu porthu poi shesham
only the things you picked up you carry
ningal avadane edutha sadhangal
You will not carry everything which is in the supermarket.
നിങ്ങൾ സൂപ്പർമാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്നില്ല.
Are you understanding?
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ
ഉദ്ദേശിക്കുന്നത്? So if you raise a thing in the presence of God, you will have the solution of that carrying with you when you go.
നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ അതിനുള്ള സൊല്യൂഷനുമായിട്ട്
Otherwise all the things will be like the things in the department store. You will see it, enjoy it, you will go away.
അതല്ലെങ്കിൽ ജനറൽ സ്റ്റോറിൽ കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ തിരികെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല.
It is very important that you highlight specify and pinpoint our needs
adagonde adu valare important aayira karyamana ningalde current aayittulla issuesukale ningal highlight cheyanulla karyam
otherwise we will think that it is spoken to somebody else
adallengi njangal chindikkum njangal mattu chellarode samsarichathu pole
so let that happen in the coming days
അങ്ങനെയുള്ള ഒരു തുറന്ന ഹൃദയം നമ്മുടെ വരും ദിവസങ്ങളിൽ നമുക്ക്
ഉണ്ടാകുവാനിടയാ
ഇപ്പോൾ ജനറൽ ആയിട്ട് ഉള്ള യുവാക്കളുടെയും ടീനേജേഴ്സിന്റെയും പ്രോബ്ലംസിലേക്ക് വരികയാണ്
ഡു യു ഹാവ് എനി പ്രോബ്ലംസ്
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടോ
എനിബഡി വിതൗട്ട് എനി പ്രോബ്ലം
നിങ്ങൾ ആരെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാത്തവരായിട്ട് ഇവിടെ ഉണ്ടോ
പ്ലീസ് ഷോ യുവർ ഹാൻഡ്സ്
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് കാണണോ
Your silence show that everyone has some problem.
നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു.
But if I ask you what is your problem, you are not willing to tell.
പക്ഷേ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ പറയാൻ തയ്യാറല്ല.
Okay, share it with God.
ദൈവവുമായിട്ട് നിങ്ങൾ ഷെയർ
ചെയ്യുക. Let us see that the Holy Spirit will touch some of those areas.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആ മേഖലകളിൽ സ്പർശിക്കുകയാണ്.
But I want to tell you one thing.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
You are facing problem not because of anybody else.
നിങ്ങൾ ആ പ്രശ്നങ്ങൾ നേരിടുന്നത് മറ്റൊരാൾ മുഖാന്തരമല്ല.
The world is not causing you any problem.
ഈ ലോകം നിങ്ങൾക്ക് ഒരു പ്രശ്നം ആയി നിൽക്കുന്നില്ല.
Society is not causing any problem.
ഈ സൊസൈറ്റി ഇവിടെയുള്ള സമൂഹം നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ടല്ല നിൽക്കുന്നത്.
Your problems are made by yourself.
നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ചിലതാണ്.
Because the problems are characteristic of the very age.
നമ്മുടെ പ്രായത്തിന്റെ ഓരോ characteristics ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ.
The problems are already in you.
ആ പ്രശ്നങ്ങളെല്ലാം നമ്മളിലുണ്ട്.
I want to tell you, the problem is actually not problem at all, but difficulties.
നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല, അത് നമ്മൾ നേരിടുന്ന ഡിഫിക്കൽട്ടീസ് ആണ്.
There will be some difficulty to understand, but bear with me. You can raise your hands and say, I will repeat until you understand.
നിങ്ങൾക്ക് ഒരു പക്ഷേ ഗ്രഹിക്കുവാൻ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തി എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം.
The problems are what is called the problem of unwinding. Unwinding means the problem of opening. The problem of opening. You say that.
Open ആയിട്ട് പറയുക എന്നുള്ളതാണ്.
പറയുന്നതല്ല, തുറക്കുന്നത്.
തുറക്കുക എന്നുള്ളതാണ്.
What do I mean?
എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത്?
A flower comes as a bud.
ഒരു പൂ, അത് ഒരു പൂവിന്റെ മൊട്ടായിട്ടാണ് തുടങ്ങുന്നത്.
When the flower opens, you can see, you can have the fragrance.
ആ മൊട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ മാത്രമേ അത് പൂവിന്റെ ആ നറുമണം നമുക്ക് ലഭിക്കുന്നുള്ളൂ.
So that bud, as long as that bud is there as a bud, its full function cannot take place.
ഒരു മൊട്ടായിട്ട് ആ പൂവിന്റെ അവസ്ഥയിൽ അതായിരിക്കുമ്പോൾ അതൊരു പൂവിന്റെ സമ്പൂർണമായ ഫംഗ്ഷനിലേക്ക് വരുന്നില്ല.
So a teenager and an young person is in the process of opening up.
ഒരു ടീനേജർ അല്ലെങ്കിൽ യൗവനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പം വിരിയുന്ന പോലെ അതിന്റെ സമ്പൂർണമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലാണ്.
So most of the difficulties are because you are partly formed.
അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പകുതിയായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ആ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പുള്ള സാഹചര്യത്തിലാണ്.
They are not unnatural.
അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി അല്ലാതല്ല.
You need the support of the Holy Spirit, and in the course of time it will happen rightly.
പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. യഥാർത്ഥ സമയങ്ങളിൽ അത് ശരിയായ രീതിയിൽ നടക്കുവാനിടയായിത്തീരും.
That is what I mean, the problem of unwinding.
അതുകൊണ്ടാണ് ഓപ്പൺ ആവാത്തതിന്റെ പ്രശ്നമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്.
I will explain with another example you will follow.
ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കാം.
Suppose you are shifting your house from one house to another if you are in a rented house.
നിങ്ങൾ ഒരു rented house ലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു rented house ലേക്ക് മാറുകയാണ്.
You have packed all your materials.
നിങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളും നിങ്ങൾ പാക്ക് ചെയ്തു.
Say it is in a lorry and you reach the other home.
നിങ്ങൾ ലോറിയിൽ അത് ലോഡ് ചെയ്ത് മറ്റൊരു സ്ഥലത്തെത്തി പുതിയ
ഹോം. All the materials of the kitchen are available.
വീടിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്.
But when you reach the other home on the first day, maybe you are not able to cook.
നിങ്ങൾ മറ്റൊരു ഭവനത്തിൽ ആദ്യമെത്തുന്ന ആ ദിവസം നിങ്ങൾക്ക് ഒരുപക്ഷേ പാചകം ചെയ്യാൻ കഴിയുന്നു വരത്തില്ല.
Is it not? At least for a few hours you are not able to cook.
ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ കഴിയുന്നു വരത്തില്ല.
All the materials are there.
എല്ലാ ആവശ്യമുള്ള സാധന സാമഗ്രികളും ഉണ്ട്.
But things are not found at the right place.
സാധനങ്ങൾ യഥാർത്ഥ സ്ഥലങ്ങളിൽ ശരിയായി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല.
So the question is a question of order.
ആ ചോദ്യം എന്ന് പറയുന്നതാണ് അതിന്റെ ക്രമം എവിടെയാണ് എന്നുള്ളതാണ് അതിന്റെ ചോദ്യം.
So the question of the problems of young people are nothing but the problem of order.
യുവാക്കളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അതിന്റെ ക്രമീകരണത്തെ കുറിച്ചുള്ള ക്രമത്തെ കുറിച്ചുള്ള പ്രശ്നമാണ് അവർ നേരിടുന്നത്.
So it is a concept, you concentrate on always order.
നിങ്ങൾ നിങ്ങളുടെ ക്രമങ്ങളിൽ എല്ലായ്പ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കുക.
It is order that God should apply in your life.
ആ ഒരു ക്രമമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തില് പകർന്നു നൽകേണ്ട കാര്യം.
By hearing the word of God, this is the new thing which should happen in your life.
തിരുവചനം കേൾക്കുന്നതിലൂടെ ഒരു പുതിയ കാര്യമായിട്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്.
You have all facilities.
നിങ്ങൾക്ക് എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്.
But what is lacking is,
എന്നാൽ എന്താണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്?
The proper order.
എല്ലാത്തിനും ആവശ്യമായ യഥാർത്ഥത്തിലുള്ള ക്രമീകരണങ്ങൾ.
But the order needs an ordering agent.
ഈ ഓർഡർ ഈ ക്രമീകരണം ലഭിക്കാൻ വേണ്ടി ഈ ക്രമീകരണം നൽകുന്നവനായ ഒരുവൻ നമുക്ക് ആവശ്യമാണ്.
ഓർഡർ കനോട്ട് കം വിതൗട്ട് ആൻ ഓർഡറിംഗ് ഏജന്റ്.
ഓർഡർ ഈ ക്രമീകരണങ്ങൾ ക്രമീകരണം നൽകുവാൻ ആവശ്യമുള്ള ആ കഴിവുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതില്ലാതെ നമുക്കത് ലഭിക്കത്തില്ല.
The order is a word in physics.
Order എന്നുള്ളത് ഫിസിക്സിലെ ഒരു വേർഡാണ്.
There is a word called entropy which says all things naturally left to itself will go from order to disorder.
എല്ലാ കാര്യങ്ങളും നാച്ചുറൽ ആയിട്ട് ഒരു ഓർഡറിൽ നിന്ന്
ഡിസോർഡറിലേക്ക് പോകും. That is a rule of entropy.
അത് എൻട്രോപ്പി എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ റൂൾ ആണ്.
What do we mean?
എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
If you leave this house like this for another 1000 years.
ഇതേപോലെ ഒരു വീട്ടിൽ നിങ്ങൾ തുടർമാനം ഒരു 1000 വർഷക്കാലം താമസിച്ചു കഴിഞ്ഞാൽ.
If you leave it off.
നിങ്ങൾ അത് വിട്ടു കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ.
This house will never build itself up.
അത് തനിയെ പണിയത്തില്ല.
Somebody should maintain, somebody should build.
ആരെങ്കിലും ഒരാൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ബിൽഡ് ചെയ്യണം.
Then only it will be there.
അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അങ്ങനെ നിലനിൽക്കത്തുള്ളൂ.
The simplest example.
ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ.
If you take a vessel and put some there is some air or some nitrogen or some gas in the vessel.
ഒരു പാത്രം എടുത്ത് അതിൽ നൈട്രജനോ എയറോ അങ്ങനെ എന്തെങ്കിലും അതിൽ നിറയ്ക്കുകയാണെങ്കിൽ.
This gas will never remain in the vessel.
ആ ഗ്യാസ് അതിന്റെ ഉള്ളിൽ പിന്നെയും തുടരുകയില്ല.
It will never come from other places and enter into the beaker vessel.
ആ വെസൽസിന്റെ ഉള്ളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് നാച്ചുറൽ ആയിട്ട് എൻ്റർ ചെയ്തില്ല.
Instead it will only go out.
അത് അതിൽ നിന്ന് സംഭവിക്കുന്ന അതിൽ നിന്ന് അത് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം.
Are you getting me? Meaning you are never built up naturally, you are only disintegrated naturally, you are only getting broken up naturally.
സ്വാഭാവികമായിട്ട് നമ്മൾ ബിൽഡ് അപ്പ് ചെയ്യുകയല്ല നമ്മൾ തന്നെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത്, നമ്മൾ പൊളിയുകയാണ് സാധാരണയായി ചെയ്യുന്നത്.
That means to build up you need a building agent that is God.
അങ്ങനെയാണെങ്കിൽ പണിയുക എന്ന് പറഞ്ഞാൽ പണിയുവാൻ കഴിവുള്ളവനായ ദൈവത്തെ നമുക്ക് ആവശ്യമാണ്.
That means order can come only with reference to God.
അങ്ങനെയാണെങ്കിൽ ഒരു ക്രമീകരണം അതിനെങ്കിലും ഒരു ക്രമം ദൈവത്തിൽ നിന്നാണ് നമുക്ക് കടന്നു വരുന്നത്. Praise the Lord.
The devil causes disorder.
സാത്താൻ ഒരു disorder ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്.
Your ego causes disorder. Your ego. Ego.
നമ്മുടെ ഈഗോ അത് ഡിസോർഡറിനെ കാണിക്കുന്നു.
But only God, the Holy Spirit, brings order in our lives.
എന്നാൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നത്.
Now let me come back to my point. What are the problems you face?
ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്തെല്ലാമാണ് നാം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ?
One.
ഒന്നാമത്തെ.
The lack of a map or a compass in life.
ജീവിതത്തിൽ കുറവായിട്ടിരിക്കുന്ന ഒരു യാത്രാ റൂട്ട് അതല്ലെങ്കിൽ ഒരു മാപ്പ്, ഒരു കോമ്പസ്, ദിശ കാണിക്കുന്ന.
The young people, you are going to enter the major part of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് യുവാക്കൾ.
Most of you, you will not be able to answer clearly about your future.
നിങ്ങളുടെ ഭാവി കാലത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവർക്കും ശരിയായ ആൻസറുകൾ ചിലപ്പോൾ അവശേഷിക്കുന്നുണ്ടായിരിക്കില്ല.
Life can be called an uncharted territory, meaning a place where it has not been clearly defined, or a forest is an uncharted territory.
ഒരു കാട് എന്ന് പറഞ്ഞാൽ അത് അൺചാർട്ടേഡ് ആയിട്ടുള്ള ടെറിട്ടറി ആണെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെടാത്ത ഒരു സ്ഥലം.
അതുപോലെയാണ്
നമുക്ക് മുമ്പേ ആരെങ്കിലും പോയി നമ്മുടെ ജീവിതം അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല.
You see this beautiful campsite.
നമുക്കറിയാം ഇവിടെ മനോഹരമായ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്.
If we are the first people to step in here,
നമ്മൾ ഇവിടെ കടന്നു വന്ന ആദ്യത്തെ ആൾക്കാരായിരുന്നുവെങ്കിൽ,
this won't be like this.
ഇതിങ്ങനെ മനോഹരമായ ഒരു സ്ഥലമായിരിക്കത്തില്ല.
This is a chartered territory. Somebody has prepared for us.
ഇവിടെ ആരോ കടന്നു വന്ന് ഇതിങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്.
We know what would happen.
നമുക്കറിയാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
We know what when the lunch will be there.
നമുക്കറിയാം എപ്പോഴാണ് ഭക്ഷണം ഉള്ളതെന്ന്.
We know what are the facilities here.
നമുക്കറിയാം ഇവിടെയുള്ള ആ സൗകര്യങ്ങളെക്കുറിച്ച്.
But you do not know about life, what are waiting for you.
നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന്.
How many of you know?
നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം?
In the worldly point of view, you don't know what is waiting for you.
ഈ ലോകപരമായുള്ള കാര്യത്തിൽ ചിന്തിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപിൽ എന്താണ് അവശേഷിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല.
But only as a child of God, you know about the future.
എന്നാൽ ഒരു ദൈവ പൈതൽ എന്ന നിലവാരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയുവാൻ സാധിക്കും.
Praise the Lord. Do you know how?
നിങ്ങൾക്കറിയാവോ എങ്ങനെ?
As the song says, I don't know what the future holds, but I know who holds the future.
എനിക്കറിയാം ഈ future എന്താണ് എനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ
ആരാണ് ഈ future ഹോൾഡ് ചെയ്യുന്നത് എനിക്കറിയാം. Praise the Lord.
Hallelujah.
എന്റെ ഭാവിയിൽ എന്താണെന്ന് എനിക്കറിയാം വയ്യ, പക്ഷേ എന്റെ ഭാവിയെ ആരാണ് വഹിക്കുന്നത് എനിക്കറിയാം. Praise the Lord. I don't know what my future holds.
എനിക്കറിയത്തില്ല എന്റെ ഭാവി എന്താണ് എനിക്ക് ഹോൾഡ് ചെയ്യുന്നത്.
I know who holds my future.
എനിക്കറിയാം ആരാണ് ഈ ഫ്യൂച്ചറിനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് കുറിച്ച്.
Praise the Lord. Hallelujah.
Hallelujah.
So you can you need a map for life. You need a compass for life.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാപ്പ് ആവശ്യമാണ്, ഒരു കോമ്പസ് ആവശ്യമാണ്.
And God has provided the map and God has provided the compass.
ദൈവം നമുക്ക് വേണ്ടി ആ ഒരു മാപ്പും കോമ്പസും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്.
Yes. I was in a Gulf country.
ഞാൻ ഒരു അറേബ്യൻ കൺട്രിയിലായിരുന്നു.
As we were traveling, he came to the desert.
ഞങ്ങൾ യാത്ര ചെയ്ത ഒരു മരുഭൂമിയിൽ എത്തപ്പെട്ടു.
And then the brother who was driving, he said, he told me, showed one place.
എന്റെ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സഹോദരൻ എന്നെ ഒരു സ്ഥലം അവിടെ കാണിച്ചു.
And they said, through this way, once a family went into the wilderness.
ഈ വഴിയിലൂടെ ഒരിക്കൽ ഒരു കുടുംബം ഈ മരുഭൂമിയിലേക്ക് കടന്നുപോയി.
And they have never come back.
അവർ ഒരിക്കൽ പോലും പിന്നെ തിരികെ വന്നില്ല.
And nobody could trace where they have.
അവർ എവിടെയാണെന്ന് മറ്റുള്ളവർ കണ്ടെത്തുവാനും കഴിഞ്ഞില്ല.
Maybe there was sand dunes means flying like along with the wind the sand comes.
അവിടെ ഒരുപക്ഷേ മണൽ കൂനകൾ കാറ്റ് കൊണ്ട് രൂപപ്പെട്ടിട്ടുണ്ടാവാം.
And they are afraid that this particular vehicle along with the people were buried under mud.
അവർ ഒരുപക്ഷേ ഭയക്കുന്നുണ്ട് അവർ ആ വാഹനത്തിൽ കടന്നു പോയവര് ഈ മണൽക്കാറ്റ് വന്ന് ആ മണൽക്കാറ്റിന്റെ കീഴിൽ ആ വാഹനം അമർന്നു പോയെന്ന്.
Why it happened?
എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്?
They did not study the wilderness before they set out into the wilderness.
അവർ ആ മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ അവർ യഥാർത്ഥത്തിൽ അതിന്റെ ആ സ്ഥലത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല.
As an young person, you need to study about life before venturing into various things of life.
നിങ്ങളുടെ ജീവിതത്തിൽ അനേക മേഖലകളിൽ അപകടങ്ങൾ കടന്നു വരുന്നതിന് മുമ്പായിട്ട് ജീവിതത്തെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്.
So many young people are in despair. Many of them are committing suicide and many of them give up because they feel what they expected never took place.
അവർ ചില അനേക യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ അവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് മരണത്തിന് വിധേയപ്പെടുകയും സൂയിസൈഡ് ചെയ്യുകയും നിരാശരാകുകയും ചെയ്യുന്നുണ്ട്.
It is all because they never had the map. And nobody told them what happens before it happened.
Adu sambhavikkunna avarude jeevithe kurichulla oru map illathu kondana endana jeevithil cheyendrennu mattullarinu kelkkuvan kaliyathu kondana.
I want to tell you, but God tells you things before it happens.
Deivam karyangalukku sambhavikkunnathinu munpe ningalodu parayan aagrahikkunnavanaanu.
So listen to the word of God.
Thiruvachanam shradhikkuka.
God has given a clear map of life.
ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു മാപ്പ് തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
That is about the selection of your career.
നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ കരിയറിന്റെ സെലക്ഷനെ കുറിച്ച്.
It is a selection of your life partner.
നിങ്ങളുടെ ജീവിതത്തിന്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്.
It is a selection of your priorities.
നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രാമുഖ്യങ്ങളെ കുറിച്ച്.
So examine your life.
നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുക.
You have the God given camp, the compass. And God given map before you, follow the map.
ദൈവം നിങ്ങൾക്ക് ഒരു ദൈവികമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള മാപ്പും ഒരു കോമ്പസും നൽകിയിട്ടുണ്ട്.
And another problem young people face is over support from the parents.
മറ്റൊരു പ്രശ്നം ആ യുവനക്കാര് അവർ ഫേസ് ചെയ്യുന്നത് ആ അമിതമായിട്ട് ലഭിക്കുന്ന മാതാപിതാക്കളിൽ നിന്നുള്ള സപ്പോർട്ട്.
As small children, parents used to feed us. And parents used to wash our clothes and they used to do everything.
Oru kunni kutti irikkumbol madhavadakkal namakku vendi ellam karidiyum fashanam therigeyum nammude vastrangalu kaliyum angane ella karyangalum cheyyum.
And we have started our life by taking support.
Nammude jeevitham nam start cheyathu angane ulla supportukal sweekarichondana.
But there is no clear line where even though we are able to do things, we don't switch over helping ourselves. Instead of taking work from parents and others,
palappozhum nammude jeevithathil namukku oru clear line illa evide vechana namukku nammude mathavadakkalil ninnulla support sweekarikkunnathu chila meghalakalil nirthi swayamaya karyangal cheythu thodanguka ennulladhine kurichu.
If young people continue to take work from parents, young people develop into good for nothing people.
ഒന്നിനും കൊള്ളരാത്ത ജനങ്ങളായി ഒരുപക്ഷേ മാറുവാൻ സാധ്യതയുണ്ട് എല്ലായ്പ്പോഴും മാതാപിതാക്കളിൽ നിന്നുള്ള സപ്പോർട്ട് സ്വീകരിക്കുന്ന വ്യക്തികളായി നാം തുടർന്ന് മാനമായി നിന്നു കഴിഞ്ഞാൽ.
take only the necessary support.
ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ മാത്രം മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിക്കുക.
If you take unnecessary support,
നിങ്ങൾ unnecessary ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ
നിന്ന് സ്വീകരിക്കുക. And if you continue to demand it,
നിങ്ങൾ തുടർന്നുമായി അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ,
remember,
ഓർക്കുക,
every work done by parents for an young person,
എല്ലാ പ്രവൃത്തികളും ഒരു യുവാവിന് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്നു.
Let me complete this sentence. Every work done by a parent for an young person is one work less that the person will do for himself or herself, and it is one competence less that the person will acquire. I will tell, ningada madavidakkanmare ningalku vendi aavashyamillada cheyina oro ningada madavidakkanmaril ninnu aavashyamillada ningal swigirikkuna oro supportum ningal ningalku vendi cheyunnathaya oru pani koravum ningal ningalku vendi yetedukkunnathaya ഒരു പ്രാവീണ്യം കുറവുമാണ്. ഇറ്റ് ഈസ് വൺ കമ്പീറ്റൻസ് ലെസ് ആൻഡ് വൺ കമ്പീറ്റൻസ് ലെസ് ആൻഡ് വൺ വർക്ക് ലെസ് യു ഡു ഫോർ യുവർ സെൽഫ്. ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് മേക്സ് യു ഇൻസഫിഷ്യൻ്റ് പീപ്പിൾ.
നിങ്ങളെ അത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാക്കി മാറ്റും.
ദി അതർ ഡേ വി ടോൾഡ് അബൌട്ട് ബിക്കമിങ് എ giver and not a taker.
മറ്റൊരു ദിവസം നാം സംസാരിച്ചു കൊടുക്കുന്നവരായി തീരുക വാങ്ങുന്നവരായിരുന്നതിനേക്കാൾ.
ആൻഡ് your growth as an young person must be revealed in doing work.
ഈ വർക്കുകൾ ചെയ്യുന്നതിലൂടെ ഒരു യുവാവായി നിങ്ങൾ വളർന്നു വരുന്നത് തെളിയിക്കപ്പെടണം.
One problem of the adolescent or the teenager is this.
ഈ ടീനേജ് പ്രായത്തിലുള്ളവരുടെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്.
When it comes to freedom, they say, I am an adult, I want to be free.
അവർ ഫ്രീഡത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ വളർച്ച എത്തിയിരിക്കുന്നു എന്ന നിലവാരത്തിലുള്ള സ്വാതന്ത്ര്യം അവർ ആവശ്യപ്പെടുന്നു.
But when it comes to take responsibilities, I say, I am still a child, I can't do it.
എന്നാൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്നു, ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞാണ്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല.
Are you getting me?
ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക.
Whenever it comes to freedom and enjoyment, you feel you are an adult. You want to have your say.
ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വളർന്നിരിക്കുന്നു, ഞാൻ വലിയ കുട്ടിയായിരിക്കുന്നു, എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും.
But when it comes to taking responsibilities,
എന്നാൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ,
you are still a child.
നിങ്ങൾ പറയും, ഞാൻ ഒരു ചൈൽഡ് ആണ്, ഒരു കുഞ്ഞാണ്.
I told you the problem of teenage and youthhood is in itself.
ഞാൻ പറഞ്ഞു ടീനേജിന്റെയും യൂത്തിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ.
It is not given by the world.
Adu ee logathil ninnu namukku labhicha oru prashnamalla.
Do you know, the world does not owe you anything. The world is not indebted to you anything. Logathine ningalkodu oru kadappadu illa. Kadappadullathu ningalkku mattullavaroda. Agree cheyna ramen paranjatte.
Amen.
Praise the Lord. ലോകമോ മാതാപിതാക്കന്മാരോ നിങ്ങളുടെ സഹോദര സഹോദരന്മാരോ നിങ്ങളോട് എന്തെങ്കിലും കടമ്പെട്ടിരിക്കുന്നു എന്ന വണ്ണം നിങ്ങൾ ബിഹേവ് ചെയ്യരുത്. ഡോണ്ട് ബിഹേവ് ആസ് ദോ ദ വേൾഡ്, ദ പേരന്റ്സ്, യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഫാമിലി, ദേ ആർ ഇൻഡെപ്റ്റഡ് സംതിങ് ടു യു. ബിഹേവ്. കണ്ടിന്യൂ.
നിങ്ങളോട് ഈ ലോകം അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ കടപ്പെട്ടിരിക്കുന്ന നിലവാരത്തിൽ പെരുമാറരുത്.
ദ ബേസിക് പ്രോബ്ലം വിത്ത് the indiscipline among the young people is that I am not against you, I am telling the truth, you should accept me, this is the truth. The main problem is that they feel that they deserve everything.
യൗവനക്കാരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചിന്തിക്കുന്നു അവർ ഡിസേർവ് ആണ്, അവർക്ക് യോഗ്യതയുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം എന്ന്.
All of you should live for my convenience.
നിങ്ങൾ എല്ലാവരും എന്റെ കൺവീനിയൻസിന് വേണ്ടി ജീവിക്കണം.
Because I am the center of the world.
കാരണം ഞാൻ ഈ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവാണ്.
Yes. Shift the center of the world from you to the next person.
നിങ്ങളിൽ നിന്ന് നിങ്ങൾ ലോകത്തിന്റെ കേന്ദ്രബിന്ദു ആണെന്നുള്ള ആ വസ്തുത മറ്റൊരാളിലേക്ക് കൈമാറുക.
And start being a source of service.
അതിനുശേഷം സെർവ് ചെയ്യുന്ന ഒരു സോഴ്സ് ആയിട്ട് നിങ്ങൾ മാറുക.
Your parents will rejoice.
നിങ്ങളുടെ മാതാപിതാക്കൾ അതിൽ സന്തോഷിക്കും.
There your home will go to a different level of enjoyment.
നിങ്ങളുടെ ഭവനം മറ്റൊരു തലത്തിലുള്ള സന്തോഷത്തിലേക്ക് അതിലൂടെ പ്രവേശിക്കുവാൻ തക്കനോടെയായി തീരും.
Yes. Another problem is young people shout and young people cry. They cry and shout for more and facilities.
അവര് യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ അവര് കരയും അവര് നിലവിളിക്കും.
If they don't get anything, they cry.
അവരെ എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അവർ
കരയും. I told you the other day example of a boy at Hyderabad who committed suicide because the parents did not buy him a new phone.
ഒരു പുതിയ ഫോൺ വാങ്ങി കൊടുക്കാത്തതുകൊണ്ട് ഹൈദരാബാദിൽ ഒരു മകൻ തൂങ്ങി മരിച്ചതിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത്.
Not believers.
വിശ്വാസികളല്ല.
Think about the concept of life.
നിങ്ങൾ ചിന്തിക്കുക ജീവിതത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന്.
What makes you cry? What makes you shout in the house?
എന്താണ് നിങ്ങളുടെ വീട്ടിൽ കരയുവാനും ശബ്ദം വെക്കുവാനും ഒച്ച വെക്കുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ?
Because some parents, they yielded to your cry, they yielded to your shout and gave you what you wanted.
നിങ്ങൾ നിർബന്ധം പിടിച്ച കാര്യങ്ങളോട്, നിങ്ങൾ കരഞ്ഞ ചില കാര്യങ്ങളോട് ചില മാതാപിതാക്കൾ കീഴടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ സമയങ്ങളിൽ തന്നു.
And you started learning that by crying and shouting you can get things done.
നിങ്ങൾ അങ്ങനെ പഠിക്കുകയുണ്ടായി എതിർന്ന് ഒച്ച വെക്കുന്നതിലൂടെയും നിർബന്ധം പിടിക്കുന്നതിലൂടെയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്.
You are thinking that this is the way things can be got done in life.
നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്നത്?
This is a wrong information.
അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്.
ഇഫ് എവർ യു ഹാവ് ഡൺ ഇറ്റ് കൺഫസ് ബിഫോർ ദ ലോർഡ്, കൺഫസ് യുവർ പേരന്റ്സ്.
നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവഭാഗം ഏറ്റുപറയുക, നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റുപറയുക.
വെൻ സംബഡി ഈസ് ട്രാവലിംഗ് ഇൻ എ സ്മോൾ ബോട്ട്,
ഒരു ചെറിയ ബോട്ടിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ,
വൈ സം ചിൽഡ്രൻ ദേ റോക്ക് ദ ബോട്ട്,
ചില കുട്ടികൾ അതിലിരുന്ന കുട്ടികൾ അതിനെ ആ ബോട്ടിനെ ഇളക്കുവാനിടയായി തീർന്നു.
വൈ ദേ ഹാവ് നെവർ സീൻ എ ബോട്ട് സിങ്കിങ്.
ആ കാരണം അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഒരു ബോട്ട് മുങ്ങിപ്പോകുന്നത്.
This is a problem of the teenage.
ഇതാണ് ടീനേജേഴ്സിന്റെ പ്രശ്നം.
You have not seen real failure.
നിങ്ങൾ യഥാർത്ഥത്തിലുള്ള പരാജയങ്ങൾ കണ്ടിട്ടില്ല.
You don't know what is a failure.
നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് പരാജയം എന്ന്.
So you do things which will work out in failure.
നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വിജയിക്കുമെന്ന്.
You think things work out in failure because you have not seen real failure. ശരിയായിട്ടുള്ള പരാജയം നിങ്ങൾ കാണാത്തത് കൊണ്ട് നിങ്ങൾ പരാജയത്തിലേക്ക് നടത്തുന്ന കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകും.
Are you getting me?
Yes, yes. It is so important. And because parents are supporting their young people, they are always removing the consequences of the wrongs committed by the young people. And that is how this happens.
ഈ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാതെ അവർ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അതിനെ അനുവദിക്കുന്നതിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.
Oh, in all this you mean these are problems of order and problems of unwinding where God has given you the map.
ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ മാപ്പിൽ അതിനുള്ള പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടെന്നാൽ ഇത് എല്ലാ പ്രശ്നത്തിന്റെ കാരണവും ഇത് മുട്ട് വിരിഞ്ഞു വരാത്തതുപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ തുറന്നു വരാത്തതുള്ള കാര്യങ്ങളാണ്.
Another problem is the problem of loneliness.
മറ്റൊരു പ്രശ്നം നേരിടുന്നത് ഏകാന്തത എന്നുള്ളതാണ്.
The modern youth, they have so many friends on Facebook or Twitter or whatever it may be.
ഉള്ള യുവാക്കൾക്ക് അനേക സോഷ്യൽ ഗ്രൂപ്പുകളിൽ സുഹൃത്തുക്കളുണ്ട്.
But
എന്നാൽ
an young person is actually lonely in the crowd.
ഒരു യുവാവ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മധ്യൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പോലെയുള്ള ഏകാന്തത അനുഭവിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ്.
Even though you have so many friends around,
നിങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ തന്നെ,
you are not able to open up before anybody.
നിങ്ങൾക്ക് മറ്റാരുടെ മുമ്പാകെ തുറന്ന് സംസാരിക്കാൻ കഴിയില്ല.
Are you not experiencing the loneliness?
നിങ്ങൾ അങ്ങനെ ഒരു ഏകാന്തത അനുഭവിക്കാത്തവരാണോ?
But Christ has a solution for you.
എന്നാൽ ക്രിസ്തുവിൽ അതിനുള്ള ഒരു മറുപടി ഉണ്ട്.
All these things will be set right by your first choice.
നിങ്ങളുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനെല്ലാം ഒരു വ്യത്യാസം വരും.
Christ is the answer for all these problems.
കർത്താവാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഉള്ള ഉത്തരം.
Another problem is the hidden anger.
മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന നിങ്ങളുടെ കോപം.
I am listing so many things.
ഞാൻ ആ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുകയാണ്.
Is it true for you?
ഇത് നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്.
Were you angry with your parents?
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് ദേഷ്യമുള്ളവരാണ്.
Were you angry with your brother and sister?
നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായിട്ട് ദേഷ്യമുള്ളവരാണ്.
Is there an anger continuously in your heart?
നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ തുടർമാനമായിട്ടുള്ള ഒരു കോപമുണ്ടോ?
I am not asking you to raise your hands.
ഞാൻ നിങ്ങളോട് കൈകൾ ഉയർത്തുവാനല്ല പറഞ്ഞത്.
But the continuous anger in the heart is the problem with many teenagers and young people.
അനേക യൗവനക്കാരുടെ ഹൃദയങ്ങളിലുള്ള പ്രശ്നമാണ് തുടർമാനമായവരുടെ ഹൃദയത്തിലുള്ള കോപം.
In fact, that was the state of Cain.
അതായിരുന്നു കയ്യിന്റെ ജീവിതത്തിനുണ്ടായിരുന്ന സാഹചര്യം.
You know what God told Cain?
എന്താണോ കയ്യനോട് ദൈവം പറഞ്ഞത് നിങ്ങൾക്കറിയാമോ?
Cain and Abel both brought sacrifices for the Lord.
ദൈവഭാഗ്യ സാക്രിഫൈസ് കയ്യനും ഹാബേലും ഒരുമിച്ച്
കൊണ്ടുവരുന്നതായിരുന്നു. And God was pleased in the sacrifice of Abel and he was not pleased in the sacrifice of Cain.
ദൈവത്തിന്റെ ഉപാകെ കൊണ്ടുവന്ന ആ സാക്രിഫൈസിന്റെ ഉപാകെ ഹാബേലിനകത്ത് ദൈവം പ്രസാദിക്കുവാനുണ്ടാക്കുന്നതായി തീർന്നു. കയ്യന്റെ അകത്ത് ദൈവം പ്രസാദിക്കുന്നതായി.
The Bible says in the book of Genesis.
ജനസിസിന്റെ പുസ്തകത്തിൽ തിരുവചനം പറയുന്നു.
Not that God was not pleased in the offering of Cain.
കയ്യന്റെ ഓഫറിൽ ദൈവം പ്രസാദിച്ചില്ല.
But God was not pleased in Cain and his offering.
അവിടെ തിരുവചനത്തിൽ പറയുന്ന കയ്യിലും കയ്യന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു.
The first one is God wanted to please in Cain.
ആദ്യമായി ദൈവം കയ്യനിൽ തന്നെ പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
Second is the offering.
അത് രണ്ടാമതാണ് ആ ഓഫറിംഗിൽ പ്രസാദിക്കുവാനായി.
The most important thing is not what you do.
പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതല്ല.
The most important thing is what you are before the Lord.
ദൈവം മുമ്പാകെ നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അർഹിക്കുന്ന കാര്യം.
Will you receive it? Will you consider what you are in a way pleasing to God?
ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
Even though externally you are not showing any signs of rebellion,
നിങ്ങൾ പുറമേ ഒരു റിബല്യം മറുതലിപ്പുകാരന്റെ സ്വഭാവങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ തന്നെ,
in your heart what are you?
നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആരാണ്?
Are you submitted to discipline?
നിങ്ങൾ നിങ്ങളെ ക്രമീകരിക്കുന്നവർക്ക് കീഴടങ്ങിയിരിക്കുന്നുണ്ടോ?
About discipline, let me say one or two verses.
ശിക്ഷണത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ.
And then I will go into how much more minutes you have? How many more minutes? We need to extend a little more. Okay, let me see one or two examples.
ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ശിക്ഷണത്തെ കുറിച്ചുള്ള.
No discipline is enjoyable.
ശിക്ഷണം എന്നുള്ളത് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ്.
It is not enjoyable. It aswadippan kaliyatha karyam shikshanam. We cannot be happy at the shikshanam when we receive it.
Nammal sigirikkumbol adu namukku adu pole santoshikkan kariyana onnalla.
The book of Hebrews it says any discipline is not enjoyable.
തിരുവചനത്തിൽ എബ്രായർ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ശിക്ഷണങ്ങളും അത് ലഭിക്കുന്ന ആ സമയങ്ങളിൽ സന്തോഷകരമായ കാര്യമല്ല.
But you should know it is a result of love from parents and elders. It is a result of love.
എന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയണം അത് സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
And the Bible says if the parents are not disciplined, we are not children but like bastards.
നമ്മൾ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ
മക്കളല്ല കൗലടിയന്മാരത്രേ. That is a bad word. Like as though we are not the properly born people we are if we are not disciplined.
നമ്മളെ ശരിയായ നിലവാരത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളല്ല എന്ന നിലവാരത്തിൽ ഉള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ്.
So accept discipline is for your good.
നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ശിക്ഷണം സ്വീകരിക്കുക.
If whenever you have rebelled against parents,
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മറുത്തു നിൽക്കുമ്പോൾ,
if you have not accepted it in your heart,
നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആ ശിക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ,
if you have accepted Christ in your heart,
നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കർത്താവിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ,
go to your parents and say, mummy, daddy, thank you for correcting me.
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെന്ന് അവർ നിങ്ങളെ ശിക്ഷണത്തിൽ നടത്തിയതിന് നന്ദി അറിയിക്കുക.
Thank you for correcting me.
എന്നെ അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞതിനായിട്ട് നന്ദി പറയുക.
Praise the Lord.
Hallelujah.
You will see the difference in the family.
നിങ്ങൾക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യത്യാസം.
You will see the difference in the courage of your parents.
നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന ഒരു ഉത്സാഹം കാണുവാൻ സാധിക്കും.
We need to obey from the heart.
നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അനുസരിക്കുവാൻ ഇടയായി തീരണം.
There was a meeting and a mother and child was there.
അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അവിടെ ഒരു മാതാവും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു.
The boy was running about.
അവിടെ ആ കുഞ്ഞ് ഓടി നടക്കുകയായിരുന്നു.
And then the mother told the boy to sit on a chair.
ആ മാതാവ് ആ കുഞ്ഞിനോട് ആ ചെയറിൽ പോയിരിക്കുവാൻ പറഞ്ഞു.
The boy did not sit down.
ആ മകൻ ആ സീറ്റിൽ പോയിരുന്നില്ല.
And then the mother forcefully took the child and make him sit on the chair.
എന്നാൽ മാതാവ് നിർബന്ധപൂർവം ആ കുഞ്ഞിനെ എടുത്ത് സീറ്റിൽ കൊണ്ടുപോയി ബലം പ്രയോഗിച്ചിരുത്തുവാനിടയായിരുന്നു.
Put him on the chair.
ആ ചെയറിലേക്ക് പോയി ഇരുത്തുവാനിടയായിരുന്നു.
And you know what the boy said?
നിങ്ങൾക്കറിയാമോ എന്താണ് ആ കുഞ്ഞ് പറഞ്ഞതെന്ന്?
He told the mother like this.
അവൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു.
Mummy, you made my outside sit on the chair.
എന്റെ ശരീരം ഈ സീറ്റിൽ ഇരുത്തുവാൻ മമ്മി
ബാക്കി കഴിഞ്ഞു. My inside is still standing.
പക്ഷേ എന്റെ ഹൃദയത്തിൽ ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ്.
I will not. My inside will not sit.
എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇരിക്കത്തില്ല.
Are you such a person?
നിങ്ങൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ?
Did you? Even though you showed externally obedience, did you obey from the heart?
നിങ്ങൾ പുറമേ ഒരു അനുസരണത്തിന്റെ പ്രതിഫലനം കാണിച്ചെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അനുസരണം ഉണ്ടായിരുന്നോ?
Examine before God.
ദൈവം ഭാഗം നിങ്ങളെ തന്നെ ശോധന ചെയ്യുക.
These things are told for your sake.
നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
A little force from the parents is for our good.
ചില നിർബന്ധങ്ങൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ
If our parents force us for something good, don't deny it.
ചില നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ അത് നാം തടയാതിരിക്കുക.
Will you say amen to that?
നിങ്ങൾ അതിനോട് ആമേൻ പറയൂ.
I repeat, if parents compel you for something good, don't deny it. At least be happy about it.
മാതാപിതാക്കൾ നിങ്ങളെ ചില കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയാണെങ്കിൽ അതിനെ വിധേയപ്പെടുക.
See, there is one story like this.
ഒരു കഥയുണ്ട് ഇങ്ങനെ.
One father went to see of mother and son in the airport. Father went to see of wife and son in the airport.
മാതാവിനെയും ആ കുഞ്ഞിനെയും കാണുവാനായിട്ട് പിതാവ് എയർപോർട്ടിലേക്ക് പോയി.
It is for the first time that the son was traveling by aeroplane.
ആദ്യമായിട്ടാണ് മകൻ ഈ എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്നത്.
And actually the mother wanted the son to say bye bye to the father.
ശരിക്കും മാതാവ് ഈ തന്റെ കുഞ്ഞ് പപ്പയോട് ടാറ്റ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്.
But he was not doing.
എന്നാൽ കുഞ്ഞ് അത് ചെയ്യുന്നില്ല.
And he was all so much fascinated with all the show of the airport.
ആ എയർപോർട്ടിൽ പുതിയ പല കാര്യങ്ങളും കണ്ട് അവൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്.
After entering aeroplane also through the window the father was visible.
ഈ എയർപോർട്ടിനുള്ളിൽ കയറിയ ശേഷവും വിൻഡോസിലൂടെ മാതാ പിതാവിനെ അവനെ കാണാൻ
പറ്റി. And the mother was telling son daddy is there, you say bye.
ആ ഉമ്മ അവനെ നിർബന്ധിച്ചു നോക്കും, ഡാഡി അവിടെ നിൽക്കുന്നുണ്ട്, ഡാഡിക്ക് ബൈ പറയുവിൻ.
Son wouldn't even look that son.
ആ മകനെ അങ്ങോട്ട് നോക്കാൻ പോലും കഴിഞ്ഞു.
He was all looking at the luggage being packed and all the new passengers and first time he is entering the aeroplane.
ആദ്യമായിട്ട് കയറുന്ന കാരണം ചുറ്റും കാണുന്ന ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ മാറി.
In fact your life is like that.
ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം
so much fascinated.
ചുറ്റും പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങൾ.
You know what that mother did? You know what the mother did?
നിങ്ങൾക്കറിയാമോ എന്താണ് അവിടെ ആ മാതാവ് ചെയ്തതെന്ന്?
The mother took hold of the head of the boy like this and then turned the head towards the window and held like this firm for some time.
നിങ്ങൾക്കറിയാമോ എന്താണ് മാതാവ് ചെയ്യുന്ന? ആ കുഞ്ഞിന്റെ തലയിൽ ആ നിർബുദ്ധപൂർവ്വം പിടിച്ച് ആ പിതാവ് നിൽക്കുന്ന ഡയറക്ഷനിലേക്ക് തിരിച്ച് ചില സമയങ്ങൾ അങ്ങനെ
നിർത്തുവാനിടയായിരുന്നു. He suddenly saw dad standing there.
ആ കുഞ്ഞിന്റെ മൂക്ക് ആ വിൻഡോയിൽ ഇടിച്ച് അവൻ ആ പിതാവ് നിൽക്കുന്ന ഡയറക്ഷനിലേക്ക് നോക്കിയപ്പോൾ പിതാവിനെ അവിടെ കാണുകയുണ്ടായിരുന്നു.
Immediately he started crying.
വളരെ വേഗത്തിൽ അവൻ കരയുവാൻ
തുടങ്ങി.
ഓ എന്റെ പിതാവ് അവിടെ നിൽക്കുന്നു.
He started saying bye.
അവനെ പെട്ടെന്ന് പിതാവിനെ ബൈ പറയുവാൻ.
The remaining moments he had no interest in other things. He had no interest in other.
അതിനു ശേഷമുള്ള നിമിഷങ്ങളിൽ അവന്റെ ജീവിതത്തിൽ വലിയ താല്പര്യമില്ലാത്തതുപോലെ.
He was deeply linked with his dad.
കാരണം അവൻ വളരെ ഡീപ്ലി ആയിട്ട് അവന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു.
Praise the Lord.
Praise the Lord.
Even though that moment of force was not very enjoyable.
അവനെ നിർബന്ധിച്ച് അവന്റെ തല തിരിച്ച് മാതാവ് പിടിച്ചത് ഒരു സന്തോഷകരമായ കാര്യമല്ലായിരുന്നെങ്കിൽ.
But the result was enjoyable.
അതിന്റെ അനന്തരഫലം സുഖകരമായ ഒന്നായിരുന്നു.
Will you willingly take a little bit of discipline from your parents?
നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ആ അനുസരണപൂർവ്വം നിങ്ങൾ ആ ഡിസിപ്ലിൻ സ്വീകരിക്കുമോ?
Yes. Praise the Lord. I have told you so many things about the problems of young people.
ഞാൻ യുവാക്കളുടെ അനേക പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു.
I really don't know. I didn't come back to Ephesians chapter 2. I didn't come to Ephesians chapter 2.
Ephesians chapter 2 ലേക്ക് ഞാൻ കടന്നു വരികയാണ്.
How many more minutes we can take? 20 minutes. Okay. I have many things to say about the problems of young people.
എനിക്ക് യുവാക്കളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇനിയും പറയാനുണ്ട് അനേക കാര്യങ്ങൾ.
Maybe that is because I have been counseling some young people in colleges.
ഒരു പക്ഷേ അത് ഞാൻ കോളേജുകളിലുള്ള അനേക യുവനക്കാരെ കൗൺസിൽ ചെയ്യുന്നുണ്ടായിരിക്കാം.
There is an opportunity for young people to continue maybe on Skype or phone or internet to receive this type of interaction. God willing, details maybe that brother will give.
അത് അനുവദിക്കുകയാണെങ്കിൽ സ്കൈപ്പിലൂടെയും ഇന്റർനെറ്റിലെ മറ്റു ഫെസിലിറ്റികളിലൂടെയും ഇങ്ങനെയുള്ള കൗൺസിലുകൾ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്.
വീക്ക്ലി 1 hour, Thursdays 7 PM to 8 PM, I have separated to interact with young people on Skype from different places.
പല സ്ഥലങ്ങളിൽ നിന്ന് സ്കൈപ്പിലൂടെ ആഴ്ചയിൽ ഒരു ദിവസം യുവാക്കളോട് കൗൺസിലിംഗിനായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ മാറ്റിവെക്കുന്നുണ്ട്.
Thursdays 7 PM to 8 PM.
Thursdays 7 മണി തൊട്ട്
8
മണി വരെയുള്ള സമയങ്ങളിൽ.
Maybe 5 minutes time. That's the time is open for young people in our ministry. We use it.
ആ ഒരു സാഹചര്യം യുവാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്.
Somebody wants any time of the year, because that is a constant thing. As long as I am in Hyderabad, we are following it for the past few years. I have separated Thursdays for that type of activity.
കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തുടർമാനമായിട്ട് അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് യുവാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്.
But not at this time. That time is newly given to you.
ഇത് നിങ്ങൾക്കായിട്ട് പുതുതായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്.
Let me come to Ephesians chapter 2.
എഫേസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ രണ്ടാം അധ്യായം.
I want to speak about the meaning of being alive. The meaning, the greater possibilities of meaning, being alive, ജീവിക്കുന്നതിന്റെ അർത്ഥം, ജീവിക്കുന്നതിന്റെ ഉയർന്ന സാധ്യതകൾ. You read a few verses, maybe chapter 2 verses 1-3, read.
രണ്ടാമധ്യായം 1-3 ഒരാൾക്ക് ഇംഗ്ലീഷിൽ, ഒരാൾക്ക് മലയാളത്തിൽ വായിക്കാം.
Okay, actually I wanted to go up to verse 12. Somebody can read in English alone, only in English. You can read up to verse 12 and I will summarize my message. Please read. Okay, I strongly recommend that you read this passage again and again with reference to this message.
ഈ മെസ്സേജിന് റെഫറൻസ് ആയിട്ട് നിങ്ങൾ ഈ വചനങ്ങൾ വീണ്ടും വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു.
I just want to highlight one thing, the higher levels of life.
ജീവിതത്തിന്റെ ഉയർന്ന ഒരു നിലവാരത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്.
Now life has higher forms.
നമുക്ക് അറിയാം ജീവിതത്തിന് ഒരു ഉയർന്ന ഫോം ഉണ്ട്.
ഫിസിക്കൽ ലൈഫ് ഇറ്റ്സെൽഫ് ഹാസ് വേരിയസ് ലെവൽസ്.
നമ്മുടെ ഫിസിക്കൽ ലൈഫിന് തന്നെ വ്യത്യസ്തമായ തലങ്ങളുണ്ടെന്ന് നമുക്കറിയാം.
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്?
എന്താണ് ജീവിതം എന്നുള്ള അർത്ഥമാക്കുന്നത്?
വാട്ട് ഡു യു കൺസിഡർ ആസ് എ ലൈഫ്?
എന്താണ് ജീവിതം നിലവാരത്തിൽ നാം കൺസിഡർ ചെയ്യുന്നത്?
ഒരു
ഒരു പുഴുവിന് ജീവനുണ്ട്.
A bird has life.
ഒരു ഒരു പക്ഷിക്ക് ജീവനുണ്ട്.
But are you satisfied with that life?
എന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആണോ?
A vegetable has life.
ഒരു പച്ചക്കറിക്ക് അതിന്റെ ജീവിതമുണ്ട്.
But we call it life if it is of a higher form.
നമുക്ക് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതമുണ്ട്.
In short, mere existence is not life which you are looking for.
നിലനിൽപ്പ് എന്ന് പറയുന്നത് ജീവിതമല്ല നാം നോക്കുന്നത്.
That means your purpose in life is not mere sustenance.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെറുതെ നിലനിൽക്കുക എന്നുള്ളതല്ല.
The purpose of your life is not to get a salary and just to live on.
ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടി ശമ്പളം കിട്ടുക അങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് മാത്രമല്ല.
Life is more than that.
ജീവിതം അതിനേക്കാളും ഉയർന്ന തലത്തിലാണ്.
Life has got various levels.
ജീവിതത്തിന് വ്യത്യസ്തമായ ഉയർന്ന തലങ്ങളുണ്ട്.
We need to desire life.
നമുക്ക് ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു.
The psalmist says, who is the one that desires life?
സംഗീതകാരൻ പറഞ്ഞു, ആരാണ് ജീവിതത്തെ ആഗ്രഹിക്കുന്നത്?
Continuing the message of yesterday, I want to say life is a choice.
ഇന്നലത്തെ വചന ശുശ്രൂഷയുടെ തുടർമാനമായിട്ട് ഞാൻ പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട.
The physical life is given to you freely and without asking.
നിങ്ങളോട് ചോദിക്കാതെയും സൗജന്യമായിട്ടുമാണ് നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.
The higher levels of life come only by asking and choosing and pursuing.
എന്നാൽ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയും നിങ്ങൾ അതിനെ പ്രസ്യൂ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
Do you want?
നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിൽ ജീവിതം ആവശ്യമാണോ?
Higher levels of life which God wants to give.
ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് ആവശ്യമാണോ?
Amen. Amen. Jesus said, I am come that they might have life and they might have it more abundantly.
ഞാൻ ജീവനുണ്ടാവാനും സമൃദ്ധമായിട്ട് ജീവനുണ്ടാവാനായിട്ട് വന്നതെന്ന് യേശു പറഞ്ഞു.
See, സമൃദ്ധമായ ജീവൻ, abundant life. Can you claim it? Claim an abundant life.
നിങ്ങൾക്ക് അങ്ങനെ ഒരു സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി ക്ലെയിം ചെയ്യുക.
Many young people are worried about enjoyment in life.
ഒത്തിരി യൗവനക്കാർ സന്തോഷകരമായ ജീവിതത്തെ കുറിച്ച് ഓർത്ത് വറിയാണ്.
God has promised you an abundant life.
എന്നാൽ ദൈവം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ഒരു സമൃദ്ധമായ ജീവനാണ്.
So what is that abundant life?
എന്താണ് ഈ സമൃദ്ധമായ ജീവൻ?
May God open our eyes to our insight to what is abundant life.
നമ്മുടെ ഹൃദയാന്തരഭാഗത്തെ കണ്ണുകളെ തുറന്ന് നമുക്ക് ഇൻസൈറ്റ് ദൈവം തരുമാറാകട്ടെ, എന്താണ് ഈ സമൃദ്ധമായ ജീവിതം.
Many people think what abundant life is, no life at all.
അനേക ആൾക്കാരെ അസമൃദ്ധമായ ജീവിതം എന്ന് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ജീവിതമേ അല്ലെന്നുള്ളതാണ്.
It's only a moment's enjoyment.
അതൊരു താൽക്കാലികമായിട്ടുള്ള സുഖകരമായ എൻജോയബിൾ ആണെന്നാണ്.
But Christ made you alive.
എന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവൻ തന്നിരിക്കുകയാണ്.
You are alive.
നിങ്ങളെ ജീവനുള്ള.
Are you alive? Will you say, I am alive with Christ? I am alive with Christ.
ഞാൻ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നെന്ന് പറയാൻ സാധിക്കുമോ?
Two important things arise.
രണ്ട് പ്രധാന കാര്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ്.
The quality of that life.
ആ ജീവിതത്തിന്റെ നിലവാരം.
And the purpose of that life.
ജീവിതത്തിന്റെ ഉദ്ദേശം.
This passage tells a series of things about the quality of that life.
ee passage jeevithinte nilavarathe kuriche thudarmanamayittu parayiyana.
The life is revealed in various levels and aspects.
Vivida aspectsilum vivida nilavarangalum jeevithinte ee purposesgal reveal aayirikkiyana.
I will just pick up some words and describe the quality of that life.
Idhil chilla walkingal edutha ee chila karyangal describe cheyan njan aagrahikkunnu.
In verse 10 it says, read the verse 10 once again. We are his workmanship, created in Christ Jesus for good works. Now listen, we are his workmanship.
Naam avante kaipaniyana devathinte.
See, that workmanship is a very important word.
Avade devumana devathinte kaipaniyana ennulla oru important aaya karyamaanu.
All things are the work of God.
Ella karyangalum devathinte pravruthiyaanu.
But the work of God and workmanship of God are different.
Devathinte pravruthiyum devathinte kaipaniyum adu vyathasamaanu.
Are you getting me?
Njan parayunnu grihikkunnundo?
The abundant life involves workmanship of God.
ഒരു സമൃദ്ധമായ ജീവൻ എന്നുള്ളത് ദൈവത്തിന്റെ കൈപ്പണി ഉൾപ്പെടുന്ന ഒന്നാണ്.
But it is not just the work of God.
അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി മാത്രമല്ല.
As a human being you are the work of God.
നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലവാരത്തിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ.
But as a child of God you are the workmanship of God.
എന്നാൽ ഒരു ദൈവത്തിന്റെ കുഞ്ഞ് എന്ന നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കൈപ്പണിയായ ഒന്നാണ്.
Workmanship means God has put his greater levels of resources in you.
ദൈവത്തിന്റെ കൈപ്പണി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉയർന്ന തരത്തിലുള്ള പ്രവൃത്തിയുടെ മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മേലിട്ടിരിക്കുക.
When you submit yourself to God,
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ,
what is the difference between work and workmanship?
എന്താണ് പ്രവൃത്തിയും കൈപ്പണിയും തമ്മിലുള്ള വ്യത്യാസം?
See, children studying in KG, they draw on the walls.
ആ കെജി സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ ഭിത്തിയിലൂടെ വരച്ചു വെക്കും.
If they get any chalk or pencil, immediately they go and draw.
അവർക്ക് വരയ്ക്കാൻ കിട്ടുന്ന എന്ത് കിട്ടിയാലും അവർ ഭിത്തിയിൽ പോയി വരച്ചു വെക്കും.
But that is different from what they draw in their book.
എന്നാൽ അത് വളരെ വ്യത്യസ്തമായ കാര്യമാണ് അവരുടെ ബുക്കിൽ വരയ്ക്കുന്നതിൽ നിന്ന്.
I am not telling that God will do it casually.
ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവം അങ്ങനെ ക്രാഷ്വലി ചെയ്യുന്നു.
But I am telling there is a difference between work and workmanship.
ഞാൻ പറയുന്നത് വർക്കും പ്രവൃത്തിയും ദൈവത്തിന്റെ കൈപ്പണിയും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്നാണ്.
God wants to fill you with his best.
ദൈവം അവന്റെ നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
With his best.
അവന്റെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു.
Are you willing to receive?
നിങ്ങൾ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം തയ്യാറാണോ?
This is a part of God's plan of recreation.
ഇത് ദൈവത്തിന്റെ പണിയുടെ ഒരു ഒരു ഉദ്ദേശമാണ്.
Yeah. Praise the Lord.
Praise the Lord.
Made alive means God's workmanship is revealed through you.
ആ ദൈവത്തിന്റെ കൈപ്പണി നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരികയാണ്.
Otherwise you will have to be satisfied with what animals and birds get.
അതല്ലെങ്കിൽ നിങ്ങൾ നിരാശരായി തീരും ഈ പക്ഷികളും മൃഗങ്ങൾക്കും കാര്യങ്ങൾ കിട്ടുന്ന പോലെ തന്നെ.
God is not doing injustice to anybody.
ദൈവം ആരോടും അനീതി കാണിക്കുന്നില്ല.
But those who are submitted to God,
എന്നാൽ ദൈവത്തിന് സമർപ്പിക്കുന്നവരെ,
God is filling them with greater resources from himself.
ദൈവത്തിൽ നിന്ന് തന്നെയുള്ള വലിയ റിസോഴ്സുകൾ കൊണ്ട് ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്നവരെ ദൈവം നിറയ്ക്കുകയാണ്.
How many of you want to say, I want to be open for that?
ഞാൻ അതിനുവേണ്ടി തുറക്കുക, എനിക്ക് അതിനുവേണ്ടി തുറക്കണം നിങ്ങൾ എത്ര പേർ പറയാൻ തയ്യാറാണ്?
Did you understand it?
നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം?
That is the greater possibility of life.
അതാണ് ജീവിതത്തിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്.
Great
possibility എന്ന് പറയുന്നത്.
Praise the Lord.
Hallelujah.
Hallelujah. So find the greater possibility of your life in God.
ഒരു ഉയർന്ന നിലവാരം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ളത് ദൈവത്തിൽ.
For that purpose, God made you alive.
ആ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ജീവിപ്പിക്കുവാൻ തക്കനോടെയായി തീർന്നു.
A small diary I am carrying.
ഒരു ചെറിയ ഡയറി ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്.
I am always entering into it. ഞാൻ every day something.
ഇതിലെല്ലായ്പ്പോഴും എല്ലാ ദിവസവും ചില കാര്യങ്ങൾ എഴുതും.
I am not carrying this for a waste.
ഞാൻ ഇതൊരു ഒരു വേസ്റ്റ് ആയിട്ടല്ല carry.
I have a plan about it.
എനിക്ക് ഒരു പ്ലാൻ ഉണ്ട്.
God is carrying you.
ദൈവം നിങ്ങളെ ചുമക്കുന്നുണ്ടെങ്കിൽ
every day God wants to fill in you something good.
എല്ലാ ദിവസങ്ങളിലും ദൈവം ചില നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
In fact, God's work in you is not finished.
മറ്റൊരു വിധത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി അത് പൂർത്തീകരിച്ചിട്ടില്ല.
We are all halfway done.
നമ്മൾ പകുതി പൂർത്തീകരിച്ച ദൈവത്തിന്റെ
The full picture is in Christ.
പൂർണ്ണമായിട്ടുള്ള അതിന്റെ പ്രവൃത്തി കർത്താവിങ്കിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
Your choice and your surrender is important.
നിങ്ങളുടെ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ കീഴടങ്ങലും ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്.
Praise the Lord.
Praise the Lord.
That is the difference of abundant life.
ഇത് സമൃദ്ധമായ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്.
Another thing says in verse 13 is
13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം
Then you were far but now you are near.
നിങ്ങൾ ദൂരസ്ഥരായിരുന്നെന്നാൽ ഇപ്പോൾ നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു.
The new life which you have received made you nearer to God.
നിങ്ങൾക്ക് ലഭിച്ച ഈ പുതിയ ജീവൻ നിങ്ങളെ ദൈവത്തിനോട് സമീപസ്ഥരാക്കി മാറ്റിയിരിക്കുകയാണ്.
Man's history in Adam is trying to run away from God.
മനുഷ്യന്റെ ചരിത്രം ആദാമിൽ നിന്ന് തുടങ്ങുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ്.
Your natural tendency is to run away from God.
പ്രകൃതിയുള്ള സ്വഭാവവിശേഷത്തിൽ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുക എന്നുള്ള സാഹചര്യം.
When you receive a new nature, you go nearer to God.
എന്നാൽ നിങ്ങൾക്ക് പുതിയ ജീവൻ ലഭിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു പോകുന്നു.
Are you trying to escape God's presence?
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നവരാണ്.
A situation of Bible study or a prayer or whatever it may be.
പ്രാർത്ഥന കൂട്ടായ്മ അങ്ങനെയുള്ള സമയങ്ങളിൽ
even though in order to satisfy parents and elders you are available here but in the heart of hearts do you have a tendency to run away from the presence of God
നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള അനുസരണത്തിന്റെ ഭയം ഒരുപക്ഷെ നിങ്ങളുടെ ആയിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായിരിക്കുവാൻ ഓടി ഒളിക്കുവാനുള്ള ഒരു മനോഭാവമാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്
God has revived you to enjoy nearness with God
ദൈവത്തിന്റെ സാമീപ്യം രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഉണർത്തിയിരിക്കുകയാണ്
Will you say amen? Hallelujah.
Hallelujah.
Will you say like David?
നിങ്ങൾ ദാവീദ് പറഞ്ഞ പോലെ പറയാമോ?
നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. In your presence there is fullness of joy. And at your right hand there is pleasures forevermore. Praise the Lord.
Praise the Lord.
Psalm is said in Psalm 27.
27-ാം സങ്കീർത്തനത്തിലെ സങ്കീർത്തനകാരനാണ്
Verse 4 says like this.
4-ാം വാക്യം ഇങ്ങനെ പറയുന്നു.
One thing I desired of the Lord.
ഒരു കാര്യം ഞാൻ ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
And I don't want to be denied of it.
ഞാൻ അതിൽ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുന്നില്ല.
I want to dwell in the house of the Lord forever.
ദൈവത്തിന്റെ കൂടാരത്തിനോട് അധിവസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And I want to see his beauty always.
അവന്റെ മനോഹരതം എല്ലായ്പ്പോഴും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Hallelujah.
Hallelujah.
As a part of your revival, say goodbye to your tendency to run away from God.
ദൈവത്തിന് ഓടി ഒളിക്കുവാനുള്ള ടെൻഡൻസിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ നൽകിയ ഉണർത്തലിന്റെ ഭാഗമായിട്ട് ബൈ പറയുക.
Yes. Yeah. God is watching you.
ദൈവം നിങ്ങളെ നോക്കുകയാണ്.
Praise the Lord.
Praise the Lord.
This is another part of the revived life.
ഇത് ഉണർത്തപ്പെട്ട ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമാണ്.
And in verse 12 it says you were excluded. From the membership of Israel. Membership of Israel.
അടുത്ത വാക്യം പറയുന്നത് നിങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ്.
Earlier you were excluded, but now you are included.
നിങ്ങൾ മുമ്പ് ദൂരസ്ഥരായിരുന്നു എന്നാൽ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നു. മുമ്പ് നിങ്ങൾ ഉൾപ്പെടുന്നവരല്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിന്റെ പൗരത്വത്തോട് ചേർക്കപ്പെട്ടവരാണ്.
What is the meaning of included?
എന്താണ് അർത്ഥമായിരിക്കുന്നത് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിന്?
What is your response?
എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതിനോട്?
In one word, it is belonging sense.
ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു മനോഭാവമാണ്
Can you think about yourself and say, I am included?
നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ഇതിനോട് ബിലോങ് ആയിരിക്കുന്നു എന്ന്
Say, I am included? Say, I am included? Yes. Then you can say, when the role is called up yonder, I will be there. പേർ വിളിക്കുന്ന നേരം എന്റെ പേര് കാണുമെന്ന് നിങ്ങൾ ശരിയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ Now you should say, I am included. Yes. Amen. Can you say that?
Amen.
Yes. Yeah. I am included.
ഞാൻ ഇതിന്റെ ഭാഗമായിരിക്കുന്നു.
My name is written in the book of life.
എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
God's children are my brothers and sisters.
ദൈവത്തിന്റെ മക്കൾ എന്റെ സഹോദരി സഹോദരങ്ങളാണ്.
Those in the heaven, the most important people for me are God's children.
ദൈവത്തിന്റെ മക്കളാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന വ്യക്തികൾ.
That is a result of you are included.
കാരണം അത് ഒരു അനന്തരഫലമാണ് നിങ്ങൾ ഇസ്രായേൽ പൗരത്വത്തിനോട് ചേർക്കപ്പെട്ടത്.
Is there anybody here who is not sure you are included?
ഇവിടെ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് സംശയമുണ്ടോ നിങ്ങൾ ഈ ദൈവിക പൗരത്വത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നതിനെക്കുറിച്ച്?
You choose Christ and you can be assured you are included.
നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കുവാൻ തക്കനോടെയായിത്തീരും കർത്താവെങ്കിൽ നിന്ന്.
Again it says in one of the verses you were strangers to the promise.
മറ്റൊരു വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ ആ വാഗ്ദത്തങ്ങൾക്ക് പരദേശികളായിരുന്നു എന്നതിനെക്കുറിച്ച്.
See, God has given so many promises.
ദൈവം നമുക്ക് അനേക വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുകയാണ്.
Only those who have an abundant life can claim that promise.
ഒരു സമൃദ്ധമായ ജീവനുള്ള ആ വ്യക്തിക്ക് മാത്രമേ ഈ ജീവിതത്തെ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ.
In fact, by claiming the promises, your life becomes more abundant.
നിങ്ങൾ ഈ ജീവിതത്തിന്റെ ഈ സമൃദ്ധമായ ജീവനെ ക്ലെയിം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമൃദ്ധമായി തീരുകയാണ്.
You have so many promises in the word of God.
ഈ തിരുവചനത്തിൽ അനേക വാഗ്ദാനങ്ങൾ നമുക്ക് വേണ്ടി അവശേഷിക്കുന്നുണ്ട്.
Christian life is not just coming to the church on Sunday, singing songs and doing something listening the message and going.
Message nu parnjal Sunday charchagal varigeyum vajanam kelkiyum angane madangi poyen cheyunnathalla.
You have unlimited possibilities of life opened before you, promised by God.
Ningalude munpage jeevithinte munpage unlimited all opportunities kale thiruvachanathinte ninna vaagdhanangal adu ningalku labichirikkiyana.
You want to claim it?
Ningalku adu claim cheyano?
Yes. I am no more a stranger to the promises.
ഞാന വാഗ്ദത്തങ്ങൾക്ക് ഇനി പരദേശിയല്ല.
All promises of God are mine.
എല്ലാ വാഗ്ദത്തങ്ങളും എന്റേതാണ്.
Will you say that?
നിങ്ങൾ അങ്ങനെ പറയുമോ?
All the promises of God.
തിരുവചനത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും
are mine.
അത് എന്റേതാണ്.
Christ made me alive.
കർത്താവ് എന്നെ പുനരുദ്ധാനത്തിന്റെ ജീവനാൽ വീണ്ടും ജനിപ്പിക്കുവാൻ ഇടയായി തീർന്നു.
Hallelujah.
Hallelujah.
And then it says earlier you were living according to the course of this world.
ആ വീണ്ടും പറയുന്നു ഈ ലോകത്തിന്റെ ക്രമത്തിനനുസരിച്ചായിരുന്നു മുമ്പ് നാം ജീവിച്ചുകൊണ്ടിരുന്നത്.
Now it's different.
ഇപ്പോൾ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
The difference of a person living in Christ.
ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുവിൽ ഒരുത്തൻ ജീവിക്കുന്നതിനുള്ള
വ്യത്യാസം. He is no more living according to the winds of the world or pattern of the world.
ഈ ലോകത്തിന്റെ കാലഗതിക്കും സിസ്റ്റത്തിനും അനുസരിച്ചല്ല വീണ്ടും ജീവിക്കുന്നത്.
What are you looking for?
എന്താണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
Are you looking at your friends how they are living?
നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ എങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ചാണോ?
Are you looking for the modern trends?
നിങ്ങൾ പുതിയ തരത്തിലുള്ള ഫാഷൻ തരംഗങ്ങളിലേക്കാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
If the friends are determining how you should live, that is not the revived life, that is not the new life.
നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന നിലവാരത്തിൽ നിങ്ങളെ സ്വാധീനിക്കുകയാണെങ്കിൽ അത് റിവൈവ്ഡ് ആയ ഒരു പുതിയ ജീവനെ കുറിച്ചല്ല അർത്ഥമാക്കുന്നത്.
The world must not influence you, but you must influence the world.
ഈ ലോകം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് നിങ്ങൾ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം.
The society must not influence you, but you must influence and challenge the society.
സമൂഹം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് നിങ്ങൾ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ചലഞ്ച്
ചെയ്യാനും. Even in the worldly point of view, only people who challenged the world became leaders.
ഈ ലോകത്തിന്റെ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിലും അതിനെ ചലഞ്ച് ചെയ്യുന്നവരാണ് അതിന്റെ ലീഡേഴ്സ്.
Not only spiritually,
ആത്മീയമായി മാത്രമല്ല.
You think of some of the great men of the world.
ഈ ലോകത്തിലെ ചില വലിയ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
Many of them stood against the society and later society followed them.
അവർ അനേകർ സമൂഹത്തിനെതിരെ നിന്നു പിന്നീട് സമൂഹം അവരെ അനുഗമിക്കുന്നവരായി തീർന്നു.
Yes. You are called not to follow the pattern of the world, not the course of this world.
ee logathinte kalagathineem ee logathinte krameekaranangaleem anugamikkan vendiyalla devu ningale vilichirikkunnathu.
You are revived life.
ningalkku lebicha punarudhwananthe jeevan.
It must be able to challenge the world to the new path of truth.
oru jeevathinte pudhiya sathyathinte vazhikalilekku ee logathe challenge cheyan vendiyulladana.
Will you say yes to that?
നിങ്ങൾ അതിനോട് യെസ് പറയാമോ?
ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫോളോവർ ഓഫ് ദ ക്രൗഡ്.
ഈ കൂട്ടത്തിന്റെ ലോകത്തിന്റെ കൂട്ടത്തിന്റെ ഒരു അനുഗമിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ലെറ്റ് പീപ്പിൾ തിങ്ക് വാട്ട് എവർ ദേ വാണ്ട്.
ഈ ആൾക്കാർ എന്ത് വേണമെങ്കിലും ആവശ്യത്തെ കുറിച്ച് ചിന്തിക്കട്ടെ.
ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ഓഫ് ക്രൈസ്റ്റ്.
ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി നിൽക്കുവാൻ പോവുകയാണ്.
യെസ്
യെസ്
ഗോഡ് വിൽ മേക്ക് യു എ ലീഡർ.
ദൈവം നിങ്ങളെ ഒരു നേതാവാക്കി മാറ്റും.
Make a stand at the place where you are.
നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലും ഒരു നിലവാരം എടുക്കുക, സ്റ്റാൻഡ് എടുക്കുക.
And again it says, you were doing, living according to the desires of the mind.
നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയായിരുന്നു.
You are fulfilling the desires of your flesh and the mind.
നിങ്ങളുടെ ജഡത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ജീവിക്കുകയായിരുന്നു.
But now what?
എന്നാൽ ഇപ്പോൾ
according to verse 10, God has prepared you for good works.
ദൈവം നമുക്ക് വേണ്ടിയുള്ള സൽപ്രവൃത്തികളെ ചെയ്തിരിക്കുകയാണ്.
God has in advance decided what good works you should do.
നാം ചെയ്യേണ്ട സത്പ്രവൃത്തികളെ കുറിച്ച് ദൈവം മുൻകൂട്ടി നിയമിച്ചിരിക്കുകയാണ്.
See the difference between the old life and the new life.
ഈ ലോകത്തിന്റെ കാര്യത്തിൽ നിന്നും ആത്മീയ കാര്യത്തിലേക്കുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണുവാൻ
സാധിക്കുന്നത്. In the old life you were doing whatever you are feeling.
ഈ ലോകത്തിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനോഭാവത്തിനനുസരിച്ച് ജഡത്തിന്റെ ഇഷ്ടമനുസരിച്ച് തോന്നു ചെയ്യുകയാണ്.
Whatever your flesh is feeling.
നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ഇഷ്ടം പോലെ ചെയ്യുകയാണ്.
But in the revived life you fulfill what God has purposed for you. എന്നാൽ
ഉണർത്തപ്പെട്ട ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന സത്പ്രവൃത്തികളാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്.
Praise the Lord.
Praise the Lord.
In fact, God has a purpose for even our members.
നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്.
Our hands are not meant to beat somebody.
നമ്മുടെ കൈകൾ മറ്റൊരാളെ അടിക്കുവാൻ വേണ്ടിയുള്ളതല്ല.
It is meant to help people.
അത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്.
Our stomach is not made for alcohol.
നമ്മുടെ വയറ് മദ്യപിക്കാൻ വേണ്ടിയുള്ളതല്ല.
It is made for food.
അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളതാണ്.
In one class teacher asked, why God gave you ears?
ഒരു ക്ലാസ് ടീച്ചർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെവി ലഭിച്ചിരിക്കുന്നത്?
Many people said it is for hearing.
അനേകർ പറഞ്ഞു അത് കേൾക്കുവാൻ വേണ്ടിയാണ്.
But one boy said it is for the teacher to catch.
ഒരു കുട്ടി പറഞ്ഞു അത് ടീച്ചറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ്.
Okay, they are doing like that.
അവർ അങ്ങനെ ചെയ്യുന്നു.
God did not do it for that.
എന്നാൽ ദൈവം അത് അങ്ങനെ ചെയ്തില്ല.
Remember for what purpose God has given you each of the organs.
നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ശരീര അവയവങ്ങളും ദൈവം എന്താവശ്യത്തിന് വേണ്ടി തന്നതാണെന്ന്
കാര്യം ഓർക്കുക. The purpose for which God has given, for that purpose only you should use it.
ദൈവം തന്നിരിക്കുന്ന ആ ഉദ്ദേശത്തിന് വേണ്ടി, പർപ്പസിന് വേണ്ടി നിങ്ങളുടെ ശരീര അവയവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക.
Make a decision like that.
അതിന് വേണ്ടിട്ട് ഒരു തീരുമാനം എടുക്കുക.
God has predetermined what you should do by yourself and by the facilities God has given.
ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് അതുകൊണ്ട് ചെയ്യണമെന്ന് ദൈവം മുൻനിർണയിച്ചിരിക്കുകയാണ്.
In the old life the flesh decided.
ഈ ലോകത്തിന്റെ ജീവിതത്തിലെ ജഡമോഹങ്ങൾക്കനുസരിച്ച്.
But in the new life God's decision decide your course of action.
എന്നാൽ ഉണർത്തപ്പെട്ട ജീവിതത്തിൽ നിങ്ങളുടെ ആ പ്രവൃത്തികൾ ദൈവത്തിനാൽ മുൻനിർണയിക്കപ്പെട്ടതാണ്.
In the old life you have been wandering.
ഈ ലോകത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ അലഞ്ഞു തിരിയുന്നവരാണ്.
But the passage which we read just now said being seated with Christ in heavenly places.
സ്വർഗ്ഗത്തിൽ കർത്താവ് യേശുവിനോടൊപ്പം ഇരുത്തപ്പെട്ടവനാണെന്ന് നമ്മൾ വായിച്ച വചനത്തിൽ നമുക്ക്
കാണുന്നുണ്ട്. Heaven is not only a place we reach.
സ്വർഗം എന്ന് പറയുന്ന സ്ഥലം നാം എത്തപ്പെടുന്ന ഒരു സ്ഥലം കൂടിയല്ല.
Heaven is a thing that we start right now in this earth.
സ്വർഗം എന്ന് പറയുന്നത് നാം ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണ്.
Yes, you can start in heaven right now.
നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് തുടങ്ങാം.
It is not just imagination.
അതൊരു ഇമാജിനേഷൻ അല്ല.
The true surrender before Christ.
യഥാർത്ഥ ദൈവമാകിയുള്ള സമർപ്പണം.
Will make heaven begin in your life right now.
നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ സ്വർഗം തുടങ്ങുവാൻ തക്കവണ്ണമായി തീരും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ